പണിതു. അവിടെ ഏഴ് തൂൺ തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്തു വീണ് കലക്കി തന്റെ മേശ ചമയിച്ചിരിക്കുന്നു. അവൾ തന്റെ ദാസികളെ അയച്ചു പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്, അൽപ്പുതിയായവർ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്, വരികയും എന്റെ അപ്പം തിന്നുകയിൽ ഞാൻ കിടത്തി വീഞ്ഞ് കുടിക്കുകയും ചെയ്യുകയും. ബുദ്ധിഹീനരെ, ബുദ്ധിഹീനത വിട്ട് ജീവിക്കുകയും വിവേകത്തിന്റെ മാർഗത്തിൽ നടന്നുകൊള്ളുകയും പരിഹാസ്യം ശാസിക്കുന്നവനിൽ ലജ്ജ സമ്പാദിക്കുന്നു. ദുഷ്ടനെ ഭർഷിക്കുന്നവനെ കറ പറ്റുന്നു. പരിഹാസം നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കട്ടെ. ഞാനെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും. ഞാനെ പ്രബോധിപ്പിക്ക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും. നീതിമാനെ ഉപദേശിക്ക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. യഹോവ പക്ഷെ ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഞാൻ മുഖാന്തരത്തിന്റെ നാളുകൾ തെരുവും. നിനക്ക് ദീർഘായുസുണ്ടാകും. നീ ജ്ഞാനിയാകുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി തന്നെ ജ്ഞാനിയായിരിക്കും. പരിഹസിക്കുന്നുവെങ്കിലോ നീ തന്നെ സഹിക്കേണ്ടി വരും. പോഷകമായവൾ മോഹപരവശ്യായിരിക്കുന്നു. അവൾ ബുദ്ധിഹീന തന്നെ, ഒന്നും അറിയുന്നതുമില്ല. തങ്ങളുടെ പാതയിൽ നേരെ നടക്കുന്നവരായി കടന്നുപോകുന്നവരെ വിളിക്കേണ്ടതിന് അവൾ പട്ടണത്തിലെ മേലകളിൽ തന്റെ വീട്ടു വാതിൽക്കൽ ഒരു പീഠത്തിനെ ലഭിക്കുന്നു. അൽപ്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ. ബുദ്ധിഹീനനെയോടോ അവൾ പറയുന്നത്, മൂർച്ഛിച്ച വെള്ളം മധുരവും ഒഴിച്ചു തിന്നുന്ന അപ്പം രുചികരവുമാകുന്നു. എങ്കിലും മൃഗന്മാർ അവിടെ ഉണ്ടാകും. അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നു എന്നും അവൻ അറിയുന്നില്ല. ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു. പോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനം ചെയ്തു വാകുന്നു. പുസ്തകയായി സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല. നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. യഹോവാ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല. ദുഷ്ടന്മാരുടെ കുതിയോ അവരെ തള്ളിക്കളയുന്നു. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു. ഉത്സാഹിയുടെ കൈയോ സമ്പത്ത് ഉണ്ടാക്കുന്നു. വേനൽക്കാലത്ത് ശേഖരിച്ചു വെക്കുന്നവൻ ബുദ്ധിഹീനൻ. കൊയ്ത്തുകാലം തുടങ്ങുന്നവനോ നാണം കെട്ടവൻ. നീതിമാന്റെ തിരുസന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ പേരോ കേട്ടുപോകും. ജ്ഞാനഹൃദയം കൽപ്പനകളെ കൈക്കൊള്ളുന്നു. ഇടുവായനായ ഭോഷനോ വീണുപോകും. നേരായ നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു. നടപ്പിൽ വസ്ത്രതയുള്ളവനെ വെളിപ്പെട്ടു വരുന്നു. കണ്ണുകൊണ്ട് ആനയം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു. തുറന്ന് ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വായ സാഹസം മൂടുന്നു. പക വഴക്കുകൾക്ക് കാരണമാകുന്നു. സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. വിവേകയുടെ അതരങ്ങളിൽ ജ്ഞാനമുണ്ട്. ബുദ്ധിഹീനന്റെ മുറിവിനോ വടി കൊള്ളാം. ജ്ഞാനികൾ പരിജ്ഞാനം അടച്ചു വെക്കുന്നു. കോശന്റെ വായോ അടുത്തിരിക്കുന്ന നാശം. ധനപാലന്റെ സമ്പത്ത് അവന് ഉറപ്പുള്ള ഒരു പട്ടണമാണ്. എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ. നീതിമാന്റെ സമ്പാദ്യ ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവും ആകുന്നു. പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു. ശാസനത്തിരിക്കുന്നവനോ ഉയർന്നു നടക്കുന്നു. പക മറച്ചിരിക്കുന്നവൻ പൊളിവായൻ. ഏശന് പറയുന്നവൻ ഫോഷൻ. വാക്ക് തിരികെയാൽ ലംഘനമില്ലാതിരിക്കയില്ല. അംഗങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. ബുദ്ധിമാന്റെ നാവ് നേത്രമായ വെള്ളി. ക്രിസ്ത്യന്മാരുടെ ഹൃദയമോ നിസ്സാരം. ബുദ്ധിമാന്റെ അതരങ്ങൾ പലരെയും പോഷിപ്പിക്കും. പോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാക്കുന്നു. ജ്ഞാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നില്ല. ദോഷം ചെയ്യുന്നത് പോഷന് കളിയാകുന്നു. ജ്ഞാനം വിവേകയ്ക്ക് അങ്ങനെ തന്നെ. ക്രിസ്ത്യൻ പേടിക്കുന്നു തന്നെ അവനെ ലഹിക്കും. നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും. ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടം ഇല്ലാതെയായി. നീതിമാനം ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവൻ. ചുറുക്ക് പല്ലിനും പുക കണ്ണിനും ആകുന്നത് പോലെ. മടിയൻ തന്നെ അയക്കുന്നവർക്ക് ആകുന്നു. യഹോവയുടെ ആയുസ്സിനെ ദീർഘമാക്കുന്നു. ദുഷ്ടന്മാരുടെ സമ്മത്സരങ്ങളോ കുറഞ്ഞു പോകും. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷകരമാകുന്നു. ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും. യഹോവയുടെ വഴി നേരിടുന്നവന് ഒരു ദുർഗം. നിഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം. നീതിമാൻ ഒരുമാലും ഒഴുകിപ്പോവയില്ല. ദുഷ്ടന്മാരെ ദേശത്ത് വസിക്കയില്ല. നീതിമാന്റെ വായ് ജ്ഞാനം മുളപ്പിക്കുന്നു. വാക്കൃതിയുള്ള നാവോ ഛേദിക്കപ്പെടും. നീതിമാന്റെ അഹരങ്ങൾ പ്രസാദ കാരണമായത് അറിയുന്നു. ദുഷ്ടന്മാരുടെ വായോ വാക്കൃതിയുള്ള നാവുന്നു. കണ്ടത്തിലാത്ത യുവാവിക്ക് വെറുപ്പ്, ഒരു പടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു. താഴ്ന്നുള്ളവരുടെ വക്കലൊരു ജ്ഞാനമുണ്ട്. നേരിലേത് നിഷ്കളങ്കോ അവരെ വഴി നടത്തും. രോഗികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് പൂരിക്കുന്നില്ല. നീതിയോ മരണത്തെയും വിളിപ്പിക്കുന്നു. നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും. ദുഷ്ടനോദന്റെ ദുഷ്ടത കൊണ്ട് വീണു പോകും. നേരിലുള്ളവരുടെ നീതി അവരെ വിളിപ്പിക്കും. രോഗികളോ തങ്ങളുടെ രോഗത്താൽ പിടിപെടും. ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. നീതി കെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു. നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ദുഷ്ടൻ അതിന് പകരം അകപ്പെടുന്നു. പട്ടിയൻ വായി കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു. നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. നീതിമാന്മാർ സുഖമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു. ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആത്മവിളി ഉണ്ടാകുന്നു. നേരിലുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം ആത്മീയതയും പ്രാപിക്കുന്നു. ദുഷ്ടന്മാരുടെ വായ കണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു. കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ, വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു. ഏസ്മിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു. വിശ്വസ്ത മാനസനോ കാര്യം മറച്ചു വെക്കുന്നു. പരിപാലനമില്ലാത്തടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു. മന്ത്രിമാരുടെ ബഹുത്വത്തിൽ ഒരു രക്ഷയുണ്ട്. അന്യനിരേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും. ജാമ്യം നിൽക്കാൻ പോകാത്തവനോ നിർഭയനായിരിക്കും. ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു. വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു. ദയാലുവായവൻ സ്വന്ത പ്രാണന നന്മ ചെയ്യുന്നു. ക്രൂരനോ സ്വന്ത ജലത്തെ ഉപദ്രവിക്കുന്നു. ലാഭം ഉണ്ടാക്കുന്നു. നീതി തിരിക്കുന്നവനോ വസ്തു വാസ്തവമായ പ്രതിഫലം കിട്ടും. നീതിമാൻ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു. ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു. അക്രബുദ്ധികൾ യഹോവയ്ക്ക് വെറുപ്പ്, നിഷ്കളങ്ക മാർഗ്ഗങ്ങളും അവന് പ്രസാദം. ക്രിസ്തന് ശിക്ഷ വരാതിരിക്കില്ല എന്നതിന് ഞാൻ കൈയടിക്കാം. നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും. വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കുത്തി പോലെ. രാജാക്കന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ. ഇത്രമാനുള്ള പ്രതീക്ഷയോ ക്രോധം അത്രേ. ഒരുത്തൻ വായു വിപരീതം വർദ്ധിച്ചു വരുന്നു. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും നിൽക്കണേയുള്ളൂ. ഔദാമസൻ പുഷ്ടി പ്രാപിക്കും. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ധാന്യം കൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ചതിക്കും. അത് വിൽക്കുന്നവന്റെ നിലമേലോ അനുഗ്രഹം വരും. നന്മയ്ക്കായി ഉത്പാദിക്കുന്നത് രഞ്ജനം സമ്പാദിക്കുന്നു. പിന്നെ തിരയുന്നവനോ അത് തന്നെ കിട്ടും. തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും. നീതിമാന്മാരോ പച്ചയിലെ പോലെ തഴയ്ക്കും. സ്വഭവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായു അത്രേ. ദിവസം ഞാനൃതന്റെ ദാസനായി തീരും. നീതിമാന ജീവവൃക്ഷം പ്രതിഫലം. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു എങ്കിൽ ദുഷ്ടനും പ്രാപിക്കും എത്ര പ്രാപിക്കും എത്ര അധികം പ്രാപിക്കുന്നു. പതിനഞ്ച് വാക്യങ്ങൾ 9 അധ്യായം. 5 ദീപൻ ഊതി. അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അതിന് ആകാശകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവന് ആകാശകൂപം തുറന്നു. ഉടനെ എരിഞ്ചുള്ളിലെ പുക പോലെ രൂപത്തിൽ നിന്നൊരു പുക പൊങ്ങി. രൂപത്തിന്റെ പുകയാൽ
ഹലോ ഹലോ
ഓക്കെ. അവൻ അഗാധ കൂപം തുറന്നു. ഉടനെ പെരിഞ്ചുളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യൻ ആകാശം പോയി. പുകയിൽ നിന്ന് വെട്ടിക്കളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന്റെ ഭൂമിയിലെ ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിൽ പുല്ലിനും പച്ചയായ ഒന്നിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തുന്ന അതിന് കൽപ്പന ഉണ്ടായി. അതിലെ കൊല്ലുവാനല്ല, 5 ലഭിക്കാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അത് മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്തെ മനുഷ്യർ മരണം അന്വേഷിക്കും കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിറ്റ ഓടിപ്പോകും. വെട്ടുപുലിയുടെ രൂപം യുദ്ധത്തിന് ചായച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരിയുടെ ഉള്ളതുപോലെയും മുഖം മനുഷ്യ മുഖം പോലെയും ആയിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെ ആയിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചെറുകിന്റെ ഒച്ച പടക്കി ഓടുന്ന അനേകം കുതിരകളുടെ കുതിര തേരുകളുടെ ഒച്ച പോലെ ആയിരുന്നു. തേലിനുള്ളതുപോലെ പാലും വിഷമുള്ള ഉണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിക്കാൻ അതിന്റെ ശക്തി പാലിലായിരുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. അതിന് എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവന ഭാഷയിൽ അപ്പോസ്തോ അപ്പല്ലുവോൻ എന്നും പേർ. വർഷം 1 കഴിഞ്ഞു. ഇനി 2 വർഷം പിന്നാലെ കഴിഞ്ഞു. 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൂരസമിതിയിലെ സ്വർണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം രാഗമുള്ള 6-ാം ദൂതനോട്, യുഫ്രട്ടോസ് എന്ന മഹാനദി തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 3-ൽ 1 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. ഉഴപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുഴികളെയും ഉഴപ്പെടുത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ചെണ്ടകവർണവുമായ കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ പുക ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യർ 3-ൽ 1 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതുമായിരുന്നു. ഇതിനാലത്രേ കേടു വരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോട് ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കുലപാതകം, ക്ഷുദ്രം, ദുർഗതത്തെ മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. 10. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില് ധരിച്ചും മുഖം ചൂരിനെ പോലെയും കാൽ തീത്തൂൺ പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്നൊരു ചെറുപുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിമോ അലറും പോലെ അഭിപ്രായത്തു. ആർത്തപ്പോൾ ഏ ഇടിയും നാദം മുഴക്കി. ഏ ഇടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ ഏ ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കായിരുന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തെ ഉയർത്തി. ഇനി കാലം ഉണ്ടാകില്ല. 7-ാമത്തെ ദൂതൻ കാവളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്നു. ആ ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. അതിന് എന്നോട് നീ ഇത് വാങ്ങി തിന്നുക. അത് നിന്റെ വയറിനെ കഴിപ്പിക്കും എങ്കിലും വായിൽ തേൻ പോലും അതിൽ പറഞ്ഞു. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്നും ചെറുപുസ്തകം വാങ്ങി തിന്നു. അതെന്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എന്റെ വയറ് കഴിച്ചുപോയി. അവന് എന്നോട് നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പിന്നെ അതെന്നപോലെയുള്ള ഒരു കോലിന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്. നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ തമസിക്കുന്നവരെയും അളക്കുക. ആലയത്തിന്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കാം. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ വെട്ടുടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നത് കണ്ട് നിൽക്കുന്ന 2 ഒലിവൃക്ഷം ഉണ്ട് നിലവിളക്കുമാകുന്നു. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന രണ്ട് ഒലി വൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്താൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവാചന കാലത്തിൽ പങ്കു ചെയ്യാതെവണ്ണം ആകാശം അടച്ചുകളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിക്കാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആയത്തിൽ നിന്ന് ഏറി വന്ന ദൂതൻ അവരോട് തട വെട്ടി അവരെ ജീവിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോമെന്നും നെഫിലീമെന്നും പേരുന്നതുമായ മഹാനഗരത്തിന്റെ ഭീതിയിൽ അവരുടെ ശവം കിടക്കും. സകല രാജ വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ത്യാഗിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ബന്ധിപ്പിച്ചത് കൊണ്ട് ഉപവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുക്കുകയും ചെയ്യും. മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് വീരക്ഷാത്രമത്തിൽ വന്നു. അവർ കാൽ ഊണ്ടി നിന്നു. അവരെ കണ്ടവർ ഭയപരശരായി തീർന്നു. ഇവിടെ കയർ വരുതിയെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശോഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നഗരത്തിൽ പത്തിലൊന്ന് ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരമേശ്വരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. രണ്ടാമത്തെ കഷ്ടം കഴിഞ്ഞു. മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു. ഏഴാമത്തെ ദൂതൻ ഊരിയപ്പോൾ ലോകരാജ്യത്തും നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ നിന്ന് ജയഘോഷമുണ്ടായി. ദൈവസഞ്ചൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാരും കവിഞ്ഞു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവരെ നീ മഹാശക്തി ജയിച്ചു ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രാവിലെ കൂപിച്ചുവിന്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായവിധിപ്പാനെന്നിട്ട് ദാസന്മാരെ ആയ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനും ഉള്ള കാലവും വന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവാലയം തുറന്നു. അവന്റെ നിയമപ്പെട്ടകം അവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കൽമഴയും ഉണ്ടായി. പ്രാർത്ഥിക്കുന്നു. ക്രിസ്തന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴി നിൽക്കാതെയും പരിയാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ നിയമപ്രമാണത്തെ സന്ദേശിച്ച് അവന്റെ നിയമപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുക. അവൻ ആചരിത്തെ നശിക്കുന്നതും തക്കകാലത്ത് വളം കായ്ക്കുന്നതും നിലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ക്രിസ്തന്മാർ അങ്ങനെയല്ല. അവർ കാറ്റ് കാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ക്രിസ്തന്മാർ ന്യായവിസ്താരത്തിലും പാവികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. ക്രിസ്തുമാരുടെ വഴിയോ നാശകരമാകുന്നു. വ്യാധികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷേകത്തിനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എഴുന്നേൽക്കുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്നാളൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും. കോപത്തോടെ അവരെ പ്രമേപ്പിക്കും. എന്റെ വിശുദ്ധപർവ്വമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വായിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കേൾക്കാം. ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമികയറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പ് കോവിൽ കൊണ്ട് നീ അവരെ അവരെ തകർക്കും. ഉച്ചവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. അയാൾ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിക്കും. ഭൂമിയിലെ ന്യായന്മാരെ ഉപദേശം കൈക്കൊള്ളുകയും ഭയത്തോടെ യഹോവയെ സേവിപ്പിക്കും. തിരയിലൂടെ ഘോഷിച്ചു ലസിപ്പിക്കും. അവൻ കോപിച്ചിട്ട് നിങ്ങൾ പള്ളിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുണ്ടിപ്പിക്കും. അവന്റെ കോപം ശബ്ദം ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. യഹോവയെ എന്റെ പൈതൃകം എത്ര പെരുകിയിരിക്കുന്നു. എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിന് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. നിങ്ങളോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം. എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ചുറ്റിൽ നിലവിളിച്ചു. അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരവരുകയും ചെയ്തു. ചെയ്യുന്നു, ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളിറങ്ങിയിരിക്കുന്ന ആയിരം ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുന്നതില്ല. യഹോവയെ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചെറുട്ട തടിച്ചു. നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷയെ ഓർമ്മയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമറിയണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. പുരുഷന്മാരെ നിന്റെ എത്രത്തോളം എന്റെ മനസ്സെ നിന്നയാക്കി. മായയെ ഇച്ഛിച്ച് വ്യാജിച്ച് അന്വേഷിക്കും. യഹോവാഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുകയും ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. അടുങ്ങുകയും പാപരിച്ചായിരിക്കുകയും നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കുകയും നീതിയായങ്ങളെ അർപ്പിക്കുകയും യഹോവയിൽ ആശ്രയം വെക്കുകയും നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. യഹോവയിൽ നിന്ന് മോഹപ്രകാശങ്ങളുടെ മേൽ വിധിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നിറങ്ങും. നീ അല്ലോ യഹോവയെ എന്നെ നൃത്തം മത്സരമാറാക്കുന്നത്. യഹോവയെ സ്തുതിക്കും. ദൈവമേ സ്ത്രീയെ ബാരക്കുമാർ.
പ്രാർത്ഥിക്കാം. ബാരക്കുമാർ പിതാവിനും പുത്രനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന പ്രിയക ദൈവത്തിന്റെ അന്യതിരുനാമ മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് സുഭദ്രാധരത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ദൈവമാതാ പരിശുദ്ധൻ കന്യകമറിയാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ഈ ദിവസം പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ ഓർമ്മയ്ക്കായി വേർതിരിക്കപ്പെടുന്ന ബുധനാഴ്ച ദിവസം ഒരു പ്രഭാതം കഴിഞ്ഞ് മധ്യാഹ്നത്തിലേക്ക് അടുക്കുന്ന ഈ യാമം ശാന്തമായി ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും വീണ്ടും നമ്മുടെ ആത്മശരീര മനസ്സുകളെ ദൈവകൃപയിൽ സമർപ്പണത്തോടെ സമർപ്പിക്കുവാനും ഒക്കെ ഒരുക്കി തന്ന അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഭക്തിയോടും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് തന്നെ ദൈവം നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ സ്വർഗം കനിയണമേ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും ആമുഖമേ ആശംസിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനെ സജീവമായി നേതൃത്വം നൽകുന്ന അഭിയന്തിയ ഭദ്രാസനം എത്ര പൊരുത്തിയും അദ്ദേഹത്തിന്റെ അഭാവത്തിലാണെങ്കിലും അഭിയന്ത തിരുമനസിനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും പ്രത്യേക പ്രിയപ്പെട്ട മാമനച്ചൻ വന്നിയ ബി സി വർഗീസ് അച്ഛനെ ജോയിൻ ചെയ്യാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അച്ഛനെ ഓർക്കുന്നു. വന്നിയ സംതാൻ വർഗീസ് അച്ഛൻ, വന്നിയ ഐസക് വി പ്രകാശ് അച്ഛൻ, സക്കറിയ റംബാച്ചൻ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും അനുഗ്രഹീതമായ സാന്നിധ്യം നമുക്കൊപ്പം ഉണ്ടാകുന്ന വന്നിയ യവനാൻ കോർപ്പിസ്കോപ്പാച്ചനെയും യവനാൻ മുളബോട്ട് കോർപ്പിസ്കോപ്പാച്ചനെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. പള്ളി അക്കാഡത്തിൽ ഉൾപ്പെടെയിരിക്കുന്ന വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 336-ാമത്തെ ഗീതം എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗീതം ദൈവമ്പാ സമർപ്പിക്കാം. ജീവിതം തന്നെ ദൈവത്തിന്റെ ദാനമാണെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് തന്നതെല്ലാം ദൈവത്തിന്റെ കൃപയാണെന്നും തന്നത് ഔദാര്യമായി അനുഭവിക്കുമ്പോൾ അതിന് പ്രതിപകരമായി നാം ദൈവത്തിന് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം ദൈവത്തോ നന്ദിപൂർവ്വം ആരാധിക്കുക എന്നുള്ളത്. ആ ഒരു യാഥാർത്ഥ്യത്തെ ഹൃദയത്തിൽ തിരിച്ചറിവോടുകൂടി ഉൾക്കൊള്ളുകയും ആ യാഥാർത്ഥ്യത്തിനനുസൃതമായി ജീവിതത്തെ ആരാധനയിൽ ക്രമപ്പെടുത്തിക്കൊണ്ട് ആഴമായ ദൈവിക ബന്ധം ഈ ഭൂമിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നവരാണ് സ്വർഗത്തിൽ ആ കൃപയെ അനുഭവിക്കാൻ ഏറ്റവും യോഗ്യത എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ഈ ഗീതം ദൈവബാ സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാം എല്ലാം തന്നതല്ലേ, എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല എന്നുള്ളത്. എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല.
ദൈവമേ നിനക്ക് ദുർഘസനായ ഞങ്ങളുടെ
പിതാവേ പോലെ ഭൂമിയിൽ വാങ്ങണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ, ഞങ്ങളുടെക്കാരോട് ചോദിച്ചതുപോലെ ഞങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. വിധിയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്.
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ദാവീദിന്റെ പുത്രിയായ മറിയാമേ, ലോകത്തിലെ സകല വംശങ്ങളിലും വെച്ച് നിന്നെ തെഞ്ഞെടുക്കുകയും നിന്നിൽ നിന്നെ ശരീരമെടുക്കുകയും ദൈവമായിരിക്കുമ്പോൾ സാധാരണ മനുഷ്യനെ പോലെ ഭൂമിയിൽ ഉദിക്കുകയും ചെയ്തവനായ മെസ്സിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അവൻ നമുക്ക് വേണ്ടി അവന്റെ മഹിമാവസ്ഥയെ ഏറ്റവും താഴ്ത്തുകയും അവന്റെ മാതാവിന്റെ ഓർമ്മയെ നാനാഭാഗങ്ങളിലും പ്രാബല്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനാൽ അവന് സ്തുതിയുണ്ടാകട്ടെ. ബാറിക്കുമോർ, ദൈവത്തിന്റെ ജീവനുള്ള പുത്രനെ പ്രസവിച്ച മറിയാമേ, നിനക്ക് ഭാഗ്യം. വ്യാപാരിയെ പോലെ മശിഹായി വസിച്ചതായ അലങ്കരിക്കപ്പെട്ട കപ്പലായവളെ, നിനക്ക് ഭാഗ്യം. സ്വർഗീയ ശില്പിയെ കൈക്കൊണ്ടവളായി പണിവിക്കുറവ് തീർന്ന കൊട്ടാരമായവളെ, നിനക്ക് ഭാഗ്യം. നീ നിന്റെ കന്യാവൃതത്തിന് ഭംഗം വരാതെ അവനെ വഹിക്കുകയും നിർമ്മലയായി അവനെ പ്രസവിക്കുകയും ചെയ്തുവല്ലോ. നിന്നിൽ നിന്ന് ഉദിച്ച കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദാവീദ് പുത്രിയിൽ നിയമിച്ച ദൈവപുത്ര, നിന്റെ ആട്ടിൻകൂട്ടത്തിന്മേൽ നിന്റെ കരുണ ധാരാളമായി ചൊരിയണമേ. പാറിക്കുമോർ,
ത്രിയേക ദൈവത്തിന്റെ സന്നിധിനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിതരായ വിശ്വാസികളെ, വീണ്ടും ബുധനാഴ്ച ദിവസം നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം നമ്മൾ അനുഗ്രഹിച്ചതിൽ ദൈവകൃപയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ആരാധനകൾ അർപ്പിക്കാം. വളരെ അത്ഭുതകരമായി ഈ ലോകത്തിൽ തമ്പുരാൻ നമ്മളെ നടത്തുന്നു. ചൂടുവെക്കുന്ന മേഖലകളിൽ അപകടങ്ങളും മനസ്സ് വെക്കുന്ന രംഗങ്ങളിലൊക്കെ നൊമ്പരങ്ങളും അനുനിമിഷം നമ്മളെ വളരെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ചുറ്റും അലയടിക്കുമ്പോഴും അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ബാഹ്യ നയനങ്ങളുടെ ചാന്തരി കണ്ണുകളെ ഉയരങ്ങളിലേക്ക് തുറക്കുമ്പോൾ, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നുള്ള ഒരു ഉറപ്പുള്ള സ്വരത്തോട് എപ്പോഴും തമ്പുരാൻ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന നമ്മളെ വഴി നടത്തുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി ഏറ്റവും വലിയ ഭാഗ്യമായി നമുക്ക് കരുതാം. ആ വിളിക്കനുസൃതിച്ച് ജീവിക്കുവാനും ആ വിളിയെ ഭയപ്പെട്ട ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഇതുപോലുള്ള നിമിഷങ്ങൾ മുഖാന്തരമായി തീരുവാനും, ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ആ കൃപയിൽ ബന്ധിക്കപ്പെടുന്ന നിമിഷങ്ങളായി ഇതുപോലുള്ള നിമിഷങ്ങളെ പ്രയോജനിപ്പിക്കാനും നമുക്കിടയാകണമെന്ന് ആമുഖമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, സഭ മുഴുവൻ ദൈവമാതാവിന്റെ മധ്യസ്ഥ അഭയം പ്രാപിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നു. ഏതാണ്ട് അതിന്റെ പര്യവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. ദൈവമുമ്പാകെ പരിശുദ്ധ അമ്മ കാണിച്ച ജീവിതത്തിന്റെ സമർപ്പണത്തിൽ കൂടി ലോകത്തിന്റെ മുമ്പാകെ മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക അമ്മയുടെ ഭാവം വിളഞ്ഞു നിൽക്കുന്നത് പോലെ അമ്മ കാണിച്ചു തന്ന ആ പരിശുദ്ധ പാതയുടെ ചുവടുകളെ അനുധാനം ചെയ്തുകൊണ്ട് ക്രിസ്തുവാകുന്ന ലക്ഷ്യമാക്കിയുള്ള യാത്ര ഈ ലോകത്തിൽ വരുവാനിരിക്കുന്ന ലോകത്തിലും ഫലം കായ്ക്കുന്ന ആത്മീക വൃക്ഷങ്ങളായി നമുക്ക് രൂപാന്തരം പ്രാപിപ്പാൻ നമുക്കിടയാകണം. പലപ്പോഴും ദൈവത്തിൽ നിന്ന് പിന്തിരിയപ്പെടുന്ന ഒരു പൈശാചിക പ്രലോഭനങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലുമൊക്കെ തലമുറകൾ അസംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബന്ധനങ്ങളിൽ നിന്നൊക്കെ വിമോചിപ്പിച്ചുകൊണ്ട് അങ്ങയോടുള്ള ബന്ധത്തിൽ ജീവിക്കാനുള്ള കൃപ ചൊരിഞ്ഞു തരണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. നമ്മൾ അതുകൊണ്ടാണ് 142 സങ്കീർത്തന വേഴാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എന്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ദൈവനാമത്തെ സ്തോത്രം ചെയ്യാത്തക്കവണ്ണം കാരാഗ്രഹത്തിൽ നിന്ന് പ്രാണനെ വിടുവിക്കണമേ. ഏതെങ്കിലുമൊക്കെ കാരാഗ്രഹത്തില നാം ആയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മുടക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഘടകം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രഭാതങ്ങളെ ജീവിതത്തിന്റെ ശോഭയാർന്ന നിമിഷങ്ങളെ എത്രമാത്രം ഇരുട്ടാക്കുന്നുവെന്ന് തിരിച്ചറിയപ്പെടുന്നത് ഒരിക്കലും കരകയറാൻ പറ്റാത്ത ഏതെങ്കിലും അന്ധകാരത്തിൽ ഇടറി വീഴുമ്പോഴാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ലഭ്യമാകുന്ന കുറച്ച് ചെറിയ ചെറിയ തിരിച്ചറിവുകൾ ആ അന്ധകാരത്തിലേക്ക് ഇടറി വീഴാതെ നിത്യപ്രഭയാകുന്ന ആ സത്യപ്രഭയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്തിരിക്കാനിരിക്കുന്ന ഒരു ദിനം കഴിഞ്ഞ 5-ാം തീയതി 6-ാം തീയതി ഞായറാഴ്ച ബദനി ആശ്രമത്തില് ഖബറടങ്ങിയ അലക്സിയസ് മാർ തേവോദോസ് പത്രാപോലിത്തയുടെ ഓർമ്മയായിരുന്നു. ഒരുപക്ഷെ പരിശുദ്ധ സഭ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വലിയ പിതാവാണ് അദ്ദേഹം. സഭയുടെ അതിഭീകരമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, പ്രത്യേകിച്ച് മലങ്കര കത്തോലിക്ക സഭ വേർതിരിഞ്ഞു പോകുന്നതിന്റെയൊക്കെ അടിസ്ഥാനം ആ പിതാവായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പലതരത്തിലുള്ള പ്രലോഭനങ്ങളും അതിശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിന് കടന്നു വരുമ്പോഴും പട്ടം കൊടുത്ത പിതാവിനെ പോലും ത്യജിച്ചുകൊണ്ട് ക്രിസ്തു തൊട്ട അടിസ്ഥാനമിട്ട പരിശുദ്ധ സഭയുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അതിൽ തന്നെ നിലനിൽക്കുവാൻ തക്കവണ്ണം വ്യഗ്രത കാണിച്ച് എല്ലാ ആത്മീക തലമുറയ്ക്ക് ഒരു മാതൃക കാട്ടിയ ഒരു പരിശുദ്ധ പിതാവാണ് അലക്സിയസ് മാർ തേവോദോസ് തിരുവേണി. അതൊരിക്കലും സഭയ്ക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം നേർത്തു. ഒരുപക്ഷെ ബദനി എന്ന് പറയുന്ന ഒരു കുന്നിന്, ഒരു സാധാരണ കുന്നിന് ആത്മീക പരിവേഷവും കൊടുത്തുകൊണ്ട് അതിന് സഭയുടെ ഒരു പരിമളം വിളർത്തുന്ന ഒരു കേന്ദ്രമായി വളർത്തിയതിന്റെ പിന്നിൽ തിരുമേനിയുടെ ആഴമായ ദൈവഭക്തിയും സമർപ്പണ ജീവിതവും തികച്ചും ശ്ലാഘിക്കേണ്ടതും എക്കാലവും പരിശുദ്ധ സഭ ശ്രദ്ധയോടെ ഓർമ്മ ചെലുത്തേണ്ടതുമാണ്. പിതാവിന്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ വളരെ ശിരസ്സര സമർപ്പിച്ചുകൊണ്ട് ആരാധനകളും മധ്യസ്ഥതകളും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒരുപക്ഷെ ചിലർക്കൊക്കെ തുമ്പോട്ട് മദ്രാസത്തുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ബോംബെ മദ്രാസത്തുള്ള ആളുകൾക്ക് വളരെ സുപരിചിതനായിരിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠാണ് യവനാൻ മുളമൂട്ടിൽ കോർപ്പസ് കോപ്പാച്ചൻ എന്ന് പറയും. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു അറിയപ്പെട്ട വൈദികനായിരുന്നു. പ്രത്യേകിച്ച് തുമ്പോട്ട് മദ്രാസനത്തിലെ വലിയ വലിയ പള്ളികളിൽ ഇരുന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള അച്ഛനാണ്. പ്രത്യേകിച്ച് ആ പിതാവിനെ ഓർക്കുമ്പോൾ പല ആളുകളും, പഴയ ആളുകളൊക്കെ പറയുന്നൊരു കാര്യം, അദ്ദേഹത്തിന്റെ ഉറച്ച ശബ്ദമാണ്. അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർബാന ആരാധന ഒരിക്കൽ കേട്ടോ ഒരിക്കലും മറക്കത്തില്ല. അവളെ ഘനമാർന്ന ശബ്ദമാണ്. ഏതായാലും ആ പിതാവ് ലോകത്തു നിന്ന് യാത്രയാകുമ്പോൾ തന്റെ പ്രിയപുത്രനായ യവനാനച്ചനും അതേ ശബ്ദം കൊടുത്തുകൊണ്ടാണ് യാത്രയായത്. ബോംബെ ഭദ്രാസനത്തിന്റെ എല്ലാ മേഖലകളിലും അലയടിക്കുന്ന ഒരു ശബ്ദമാണ് പ്രിയപ്പെട്ട അച്ഛൻ. എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ഞാൻ കൈക്കൂട്ടൂരാണെങ്കിലും അച്ഛൻ ഓമല്ലൂരാണ്. എന്നെക്കാളൊക്കെ ഒരുപാട് സീനിയർ വൈദികനാണെങ്കിലും ഞാൻ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട അന്ന് മുതൽ ഞാൻ അച്ഛനെ കണ്ട ഏറ്റവും വലിയ ഒരു പ്രത്യേകത അച്ഛന്റെ ഞാൻ വെറുതെ പറയുന്നതല്ല, അച്ഛന്റെ ആ ലാളിത്യവും ഞങ്ങളെപ്പോലുള്ള കൊച്ചന്മാരെ പോലും ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ അച്ഛന്റെ ആ അച്ഛന്റെ അടുത്ത് നിൽക്കുമ്പോൾ അച്ഛന്റെ വിനയം കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് എന്നെക്കാളൊക്കെ ഒത്തിരി ജൂനിയറാണ്. മലങ്കര ബോംബെ ഭദ്രാസനത്തിൽ അറിയപ്പെട്ട അച്ഛൻ കൈവെക്കാത്ത മേഖലകളൊന്നുമില്ല. ഭദ്രാസന സഭാ മാനേജിംഗ് കമ്മിറ്റി, അത് ഭദ്രാസന സെക്രട്ടറി, ദാദർ പോലുള്ള വലിയ വലിയ പള്ളികളിൽ ജനങ്ങളുടെ തിരിഞ്ഞു പോയാലും മനുഷ്യ മനസ്സുകളിൽ മറക്കാത്ത ഒരു ശ്രേഷ്ഠമായ പ്രഭാവം, ഇങ്ങനെ വിവിധ തലങ്ങളിൽ അച്ഛന്റെ ശുശ്രൂഷകൾ നടന്നിട്ടുണ്ടെന്നുള്ളത് അച്ഛന്റെ കൂടെ ഒരാഴ്ച നിന്ന് കഷ്ടാനുഭാഷ നടത്താനുള്ള ഞാൻ ക്ഷമാസനായിരിക്കുമ്പോൾ ഒരു ഭാഗ്യം കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അന്ന് കൂടുതൽ അച്ഛന്റെ ആത്മീക ജീവിതവും ആരാധനയിലുള്ള അച്ഛന്റെ ആ ഒരു ആത്മാർത്ഥതയും ഒക്കെ അനുഭവിച്ചറിയാൻ ഇടയായിട്ടുണ്ട്. അച്ഛന്റെ മകന് ന്യൂയോർക്കിലുണ്ട്. ആ ഒരു സൗകര്യത്തിലാണ് അച്ഛൻ ന്യൂയോർക്കിലെ കടന്നു വരികയും കഴിഞ്ഞ ആഴ്ചകളായിട്ട് അച്ഛൻ ഹ്യൂസ്റ്റണിലുണ്ടായിരുന്നു. ഇപ്പൊ ഡാലസിലാണ് അച്ഛന്റെ സഹധർമ്മിണി. എടുത്തു പറയാനുള്ളത് മലങ്കര സഭയിലെ ഞങ്ങളുടെ ഗുരുഭൂതനും അതുപോലെ തന്നെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ അധിപനുമായിരിക്കുന്ന അഭിയന്യ, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ നിരവധി തവണ നേതൃത്വം നൽകിയിരിക്കുന്ന അഭിയന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസിന്റെ സഹോദരിയോടാണ് യവനാനച്ചന്റെ സഹധർമ്മിണി എന്നുള്ള കാര്യവും ഇത്തരത്തിൽ അറിയിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെയും കൂടി ഒരു ബന്ധം ഞാൻ അച്ഛനുമായിട്ട്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരക്കിട്ട നിമിഷങ്ങളിലും അച്ഛനെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ തിരക്ക് മാറ്റിവെച്ച് ഇതിൽ വേണ്ടി അച്ഛൻ സംബന്ധിക്കാൻ കാണിച്ച താല്പര്യത്തെ വളരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇപ്പോഴ് അപ്രേമിന്റെ അനുതാപത്തിന്റെ ഒരു ഗീതം ഏതാനും ഈരടികൾ ആലപിച്ചതിന് ശേഷം പ്രിയപ്പെട്ട അച്ഛന് തിരുവചനത്തിൽ നിന്ന് ധ്യാനം നിർവഹിക്കുന്നതാണ്. എന്നെ കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണമെന്നുള്ള ഗീതം അതിന്റെ ആദ്യത്തെ ഏതാനും ഭാഗം ദൈവത്തിനെ സമർപ്പിക്കാം.
കർത്താവേ കറയില്ലാത്ത ഹൃദയ
ധ്യാനത്തിനായി വന്നിയ മുളമ്പൊട്ടിൽ അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛാ. അച്ഛാ അച്ഛന് കേൾക്കാവോ ഞാൻ പറയുന്നേ? അച്ഛന് കേൾക്കുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ അച്ഛന് സംസാരിക്കുന്നത് ഞാൻ കേൾക്കാൻ പറ്റുന്നില്ല. എനിക്കൊന്ന് അച്ഛൻ അത് മ്യൂട്ടാണെന്നോ? അച്ഛൻ അച്ഛനൊന്ന് അത് മ്യൂട്ട് മാറ്റാൻ പറ്റൂ? അച്ഛനൊന്നൊന്ന് റീകണക്ട് ചെയ്താൽ മതി. അച്ഛന പഴയതുപോലെ അച്ഛനൊന്ന് കോള് ചെയ്തിട്ട് അച്ഛന പാസ്വേഡ് അടിച്ചാൽ മതി. അച്ഛൻ മുമ്പേ ജോയിൻ ചെയ്ത് തരുന്നത് ഇടയ്ക്ക് ഡിസ്കണക്ട് ആയിപ്പോയി. കേൾക്കാം അച്ഛൻ പറയുന്നേ. ഹലോ, കുഴപ്പമില്ല, ഞങ്ങളൊരു പാട്ട് പാടിക്കോളാം. അച്ഛന് കണക്റ്റഡ് ആകുമ്പോൾ അതൊന്ന് ഹലോ പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തോളാം കേട്ടോ.
Thank you.
പ്രസംഗിച്ചോളൂ, കേൾക്കാം അച്ഛാ. അച്ചു, ഹലോ അച്ഛൻ, അച്ഛാ ഒരു ഹലോ പറഞ്ഞ അച്ഛാ. മനോജ് അൺമ്യൂട്ട് ചെയ്താ അൺമ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് അച്ഛൻ ശ്രമിക്കുന്നുണ്ട് കേട്ടാ. വക്രത നിറഞ്ഞ
കേട്ടോ ദൈവത്തിന്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേ ഓരോ രീതിയിലും ഫോണിന്റെ ചില പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഏറ്റവും വിജ്ഞാനികളായ ആത്മീയ ആചാര്യന്മാരെ, ഏറ്റവും പ്രബുദ്ധരായ വിശ്വാസ സമൂഹമേ, നിരന്തരമായി ഓരോ ആഴ്ചയും നടത്തുന്ന ഈ പ്രാർത്ഥനാ യോഗത്തിലേക്ക് ബലഹീനായ എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട രാജേഷ്വരത്തിനുള്ള നന്ദി ആദ്യം അറിയിച്ചുകൊള്ളട്ടെ. അച്ഛന്റെ എന്നെക്കുറിച്ചുള്ള ആ ഇൻട്രഡക്ഷൻ ഒരുപാടായി പോയെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് എനിക്ക് ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ മാതാവിന്റെ വാങ്ങിപ്പിനോട് അനുബന്ധിച്ച് സഭ ആചരിക്കുന്ന നോമ്പിന്റെ മധ്യഭാഗം കഴിഞ്ഞിരിക്കുന്നു. ശിവനോയോ നോമ്പ് ആചരിക്കുമ്പോൾ വളരെ അനുഗ്രഹമായി മാതാവിന്റെ സൽ സ്വഭാവങ്ങൾ അല്പമെങ്കിലും നാം ആർജിക്കുവാൻ തക്കവണ്ണം ആണ് നാം നോമ്പ് അനുഷ്ഠിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ. അല്ലെങ്കിൽ ഈ പെരുന്നാൾ കൊണ്ടാടുന്നതുകൊണ്ട് അതിൽ പ്രയോജനമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. മോറാനായ പെരുന്നാളുകൾ, അതായത് കർത്താവിന്റെ അടുത്ത പെരുന്നാളുകളാണ്. എന്നാൽ തന്നെ മോറാനായ പെരുന്നാളുകൾ പോലെ ആചരിക്കുവാൻ സഭ കൽപ്പിച്ചിരിക്കുന്ന പെരുന്നാളുകളാണ് മാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ, അതായത് ശുനോയോ പെരുന്നാളും സുബോറോ പെരുന്നാളും എന്നിവ അറിയാം എന്നുള്ള ഗബ്രിയമാലാഖയുടെ വചനം സംസാരിച്ച ആ വചനിപ്പ് പെരുന്നാളും. അതുകൂടാതെ വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹമാരുടെ ഓർമ്മ, വിശുദ്ധ തോമസ് സ്ലീഹയുടെ തുകറോനോ സ്ലീബ പെരുന്നാൾ ഒക്കെ മൊറാനായ പെരുന്നാളുകൾ പോലെ സഭ ആചരിക്കുന്ന പെരുന്നാളുകളാണ്. വിശുദ്ധ മാതാവിനെ കൂടുതലായി ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സഭകൾ നമ്മളുടെ ഉണ്ട് നമുക്കറിയാം. പക്ഷെ അവരെക്കാൾ കൂടുതലായി പെരുന്നാളുകൾ കൊണ്ടാടുന്ന ഒരു സഭ തന്നെയാണ് നമ്മുടെ സഭയെന്ന് പറയുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് ഏഴിലധികം പെരുന്നാളുകൾ വിശുദ്ധ മാതാവിനോടുള്ള പെരുന്നാളുകളായിട്ട് സഭ ഇന്ന് ആചരിക്കുന്നുണ്ട്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ജനുവരി 15-ാം തീയതി വിത്തുകളുടെ പെരുന്നാൾ, അതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളും സംഭവങ്ങളും ഒക്കെ നമുക്കുണ്ട്. അതിന് സമയം അല്ലാത്തതുകൊണ്ട് അതിനെ വിവരിക്കുന്നില്ല. മാർച്ച് 25-ാം തീയതി അതുപോലെ കർത്താവിന്റെ ജന്മപ്പെരുന്നാളിന്റെ 4 ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ടുള്ള ഞായറാഴ്ചയും 2 പ്രാവശ്യം തൂബോറോ, അതായത് ദൈവമവിശുദ്ധ മാതാവിനുള്ള അറിയിപ്പിന്റെ പെരുന്നാളുകളായി സഭ ആചരിക്കുന്നുണ്ട്. പിന്നീട് സഭ കന്യാമറിയാമിന്റെ ഓർമ്മ അല്ലെങ്കിൽ പെരുന്നാൾ കൊണ്ടാടുന്നത് മാർച്ച് 15-ാം തീയതി കന്യാമറിയാമിന്റെ വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാളാണ്. പിന്നെ ഓഗസ്റ്റ് 15-ാം തീയതി വാങ്ങിപ്പ് പെരുന്നാളും 8-ാം തീയതി വിശുദ്ധ മാതാവിന്റെ ജന്മപ്പെരുന്നാൾ, നേറ്റിവിറ്റി ഓഫ് സെയിന്റ് മേരി എന്ന് പറയും. കൂടാതെ ഡിസംബർ 26-ാം തീയതി വിശുദ്ധ മാതാവിന്റെ പുകഴ്ചയുടെ പെരുന്നാൾ. ഇങ്ങനെയുള്ള 7 പെരുന്നാളുകൾ സഭ പല സന്ദർഭങ്ങളിലായിട്ട് ആചരിക്കുന്നുണ്ട്. ഇവയിൽ ഏറ്റവും വലിയ പെരുന്നാളുകൾ മാതാവിന്റെ പെരുന്നാളുകൾ എന്ന് പറയുന്നത് വഴിനിപ്പ് പെരുന്നാളും വാങ്ങിപ്പ് പെരുന്നാളും തുബോറോ പെരുന്നാളും സുനോയോ പെരുന്നാളും. പിന്നെ അതുകൂടാതെ മാതാവിനെ ഓർക്കാത്ത നമ്മുടെ പ്രാർത്ഥനകളില്ല. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ആരാധനകളിലും കർത്താവ് കഴിഞ്ഞാൽ പിന്നെ മാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കും. മറിയാം എന്ന വാക്കിന് അർത്ഥം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. 1-ാമത്തെ അർത്ഥം സമുദ്രതാരക, സ്റ്റാർ ഓഫ് ദ സീ എന്നുണ്ട്. മാറായതെന്ന് വെച്ചാൽ കയ്പ്, കയ്പ് എന്ന വാക്കിൽ നിന്നുണ്ടായ മറിയാം. 1-ാമത്തെ പേരിനർത്ഥം മൊത്തത്തിലെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രന് ജന്മം കൊടുക്കാൻ സ്വയം അർപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമയായി വിശുദ്ധ കന്യാമറിയാം വിശുദ്ധന്മാരുടെയും ശുദ്ധിനദികളുടെയും നിരകളിൽ 1-ാമത്തെ താരമായി അല്ലെങ്കിൽ നക്ഷത്രമായി സ്റ്റാറായി ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. 2-ാമതുള്ള പേര് കയ്പ് എന്നുള്ള ഒരർത്ഥമാണ്. മാതാവിനെ അനർത്ഥമാകുന്നത് തന്റെ ജീവിതം മുഴുവനും ലോകപ്രകാരം കയ്പ് നിറഞ്ഞതായിരുന്നുവെങ്കിലും തന്റെ ജീവിതം ലോകത്തിന് മധുരം നൽകുവാൻ പര്യാപ്തമായി തീർന്നു എന്നുള്ളതാണ്. കാരണം പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ ഉദരത്തിൽ വഹിച്ചത് മുതൽ തന്റെ ഓമനപുത്രൻ യഹൂദന്മാരാൽ വിധിക്കപ്പെട്ട് ആണികളിൽ തറയ്ക്കപ്പെട്ട സന്ദർഭം വരെ 100 മുള്ളുകൾ വാളുകൾ ജീവിതത്തിൽ ഏറ്റുവാങ്ങിയതായിരുന്നു കർത്താവിന്റെ അമ്മ. അതായത് കർത്താവിന്റെ മനുഷ്യാവതാരം മുതൽ പബ്ലിക് മിനിസ്ട്രിയിൽ ഒരു കല്യാണ വിരുന്നിലെ വിരുന്നുവാഴിയുടെ അപമാനത്തെ അഭിമാനമാക്കിയ സന്ദർഭവും കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷി ആയി നിൽക്കുവാനും പെന്തക്കോസ്തിക്ക് മുമ്പായി മാളികയിൽ കർത്താവിന്റെ ശിഷ്യന്മാരോടൊപ്പം അന്നുണ്ടായിരുന്ന 120 പേരടങ്ങിയ സംഘത്തിലെ ഒരംഗമായി ശിഷ്യന്മാർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അവിടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച സന്ദർഭം നാം അപ്പോസ്തലപ്പെടുത്തിയ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവസാനം തന്റെ മരണക്കിടക്കയിൽ അപ്പോസ്തലന്മാരുടെയും അറിയിപ്പുകാരുടെയും പ്രാർത്ഥനയോടെ മാലാകുമാരെ ആരുടെ ഹല്ലേലൂയാ ഗാനങ്ങളോടുകൂടി തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കാതെയിരുന്ന ദൈവിക രഹസ്യം ആ പരിശുദ്ധന് ജന്മം കൊടുത്ത ശരീരത്തിനും ദ്രവത്വം കാണുവാൻ ദൈവം ഇടയാക്കിയില്ല എന്നോർക്കണം. അതുകൊണ്ടാണ് മാതാവ് വാങ്ങിപ്പോയി ഡോർമിഷൻ ഓഫ് സെയിന്റ് മേരി എന്നാണ് നമ്മുടെ സഭ അതിനെക്കുറിച്ച് പറയുന്നത്. ഉടലോട് സ്വർഗത്തിൽ പോയി എന്നുള്ളതിനേക്കാൾ ഉപരിയായി മാതാവിനെ അടക്കിയ സ്ഥലത്ത് നിന്ന് മാലാകുമാരുടെ അകമ്പടിയോടുകൂടി ആ ശരീരം കർത്താവ് ഏറ്റുവാങ്ങി എന്നുള്ളത് തന്നെയാണ് വാങ്ങിപ്പോയ അവസ്ഥയിലേക്ക് നാം ചിന്തിക്കേണ്ടത്. സാധാരണ മരണം പ്രാപിച്ച് വെസ്യോനിൽ അടക്കപ്പെട്ട വിശുദ്ധ മാതാവിന്റെ ശരീരം ഉയരങ്ങളിലേക്ക് എടുക്കപ്പെട്ടതോടുകൂടി അപ്രത്യക്ഷമായി എന്നാണ് വിശ്വസിക്കുന്നത്. അത് ആ നമ്മുടെ സഭയുടെ വിശ്വാസം തന്നെയാണ്. വാങ്ങിപ്പിനെ സംബന്ധിച്ചുള്ള ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം മറിയം എന്ന വാക്കിന് കയ്പ് എന്നർത്ഥമുണ്ടെങ്കിലും ലോകം മുഴുവന്റെയും മാറായി മധുരമാക്കി തീർത്തവളാണ് വിശുദ്ധ കന്യാമറിയ. സ്വയം ഒരു കയ്പായി തീർന്നുകൊണ്ട് നാം മറ്റുള്ളവർക്ക് കയ്പായി തീർന്ന അനേകം അറിയമാരിന്ന് നമ്മുടെ കൂട്ടത്തില് ചിലരെങ്കിലും ഉണ്ടെങ്കിലും മാതാവിന്റെ മാതൃക കൈപ്പെന്ന പേര് ആണെന്ന് പറഞ്ഞാൽ പോലും ലോകത്തിന് മധുരമാക്കി തീർത്ത ആ അനുഭവം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മാതാവിനോട് മാതാവിന്റെ വാങ്ങിപ്പിനോടനുബന്ധിച്ച് ഒരു ഐക്കൺ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ വളരെ അംഗീകാരവും ബഹുമാനവും നൽകിക്കൊണ്ട് പരിപാവനമായി സൂക്ഷിക്കുന്നത് നിങ്ങളിലെ ചിലരെങ്കിലും കണ്ടിരിക്കുമെന്ന് ഞാൻ കരുതുക. വിശുകന്യാമറിയാന്റെ മൃതശരീരം മരണക്കിടക്കയിൽ 12 സ്ത്രീയന്മാരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനകൾ ആലപിച്ചുകൊണ്ട് കിടത്തിയിരിക്കുന്നു. കന്യക മറിയാമിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആത്മാവ്, വിശുദ്ധ മറിയാമിന്റെ വസ്ത്രാലങ്കൃതമായ രൂപം അതേ രീതിയിൽ തന്നെ പ്രാപിച്ചു നമ്മുടെ കർത്താവിന്റെ വലതുകാരത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയെ എടുത്തിരിക്കുന്ന പോലെ കർത്താവ് വഹിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഒരു ചിത്രമാണിത്. കർത്താവ് ഒരു ശിശു ആയിരുന്നപ്പോൾ എപ്രകാരം തന്റെ മാതാവ് തന്നെ കരങ്ങളിൽ വഹിച്ചിരുന്നുവോ അപ്രകാരം ശുദ്ധമാതാവിന്റെ വേർപാടിന്റെ സമയം മാതാവിന്റെ ആത്മാവിനെ കർത്താവ് തൃക്കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഒരായിക്കണം. ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു വിശ്വാസിക്ക് മരണം സംഭവിക്കുമ്പോൾ ആത്മാവ് കർത്തകരങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള വിശ്വാസം അടിസ്ഥാനമാക്കിയിരിക്കുന്ന ഒരു ഐക്യനാണിത്. പീസ് ബി ഓ മേരി എന്ന് പറയും, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞതിനേക്കാൾ പീസ് ബി ഓ മേരി എന്ന് പറയുന്ന കുറച്ചുകൂടെ അർത്ഥവത്തായി തീരുന്നത്. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ ജീവിതത്തിന്റെ ഒടുവിൽ മാതാവിനോട് മധ്യസ്ഥത അർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാണ്: പാവികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥന നിർത്തുന്നറിയാം. ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. കാരണം മരണസമയത്ത് പോലും മാതാവിന്റെ സാന്നിധ്യവും മധ്യസ്ഥതയും നമുക്ക് ആവശ്യമാണെന്ന് പിതാക്കന്മാരെ നമ്മോട് ഉപദേശിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള ഒരു പ്രാർത്ഥനയാണ് എലിസബത്തിന്റെ വന്ദനസ്വരത്തോടു കൂടി മാതാവിന്റെ മധ്യസ്ഥതയിലെ ആ പ്രാർത്ഥന ചേർത്ത് നമ്മൾ ചൊല്ലി കൗമ അവസാനിപ്പിക്കുന്നതെന്ന് ഓർക്കണം. അതുപോലെ സെന്റ് മാത്യു ചാപ്റ്റർ 12:46-50 12:46-50 വാക്യങ്ങളിലെ മാതാവിന്റെ ഓർമ്മ ദിവസം പലപ്പോഴും പിതാക്കന്മാർ വായിക്കുന്ന ഏവെങ്കിലിയൻ ഭാഗമാണ് ഇത്. എന്റെ അമ്മയാര്, എന്റെ സഹോദരന്മാരുമാര്. നമുക്കൊരു വിരോധാഭാസമായി തോന്നുന്ന ഒരു പ്രസ്താവനയായിട്ട് ചിലർക്ക് അത് തോന്നിയേക്കാം. അതായത് ചിലർ പറയുന്നുണ്ട് മാതാവിനെ അത്ര കാര്യമായിട്ട് കർത്താവ് ബഹുമാനിച്ചില്ല എന്ന് പറയാൻ തക്കവണ്ണം അവരെടുക്കുന്ന ഒരു വാക്യം കൂടാണ്. എനിക്ക് മാതാവാണ്, എനിക്ക് സഹോദരന്മാരാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പോലും മാതാവിനെ ബഹുമാനിക്കുന്നില്ല എന്ന് പറയുന്ന ചിലരെ നമുക്കറിയാം. പക്ഷെ അതിന്റെ അർത്ഥം എന്താ? വാസ്തവത്തില് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ സ്വയം അർപ്പിച്ച വ്യക്തിയാണ് തന്റെ അമ്മയെന്ന്. ദൈവ ഇഷ്ടം നിറവേറുന്നവർക്ക്, നിറവേറ്റുന്നവർക്ക് തന്റെ സഹോദരന്റെയും സഹോദരിയുടെയും സ്ഥാനത്തിന് അർഹതയുണ്ടെന്നും കർത്താവിന്റെ ഈ പ്രസ്താവന അത് വ്യക്തമാക്കുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ സ്വയം അർപ്പിച്ച മാതാവിനെ പോലെ നമ്മളും ആ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ കർത്താവ് അങ്ങനെ ചോദിക്കത്തില്ല, എനിക്ക് മാതാവാരും സഹോദരന്മാരുമാരെ. തീർച്ചയായിട്ടും ദൈവ ഇഷ്ടം നിറവേറ്റുന്നവേ സഹോദരനായിട്ടും സഹോദരിയായിട്ടും മാതാവുമായും ഒക്കെ ദൈവം തമ്പുരാൻ പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് എന്നെ അർത്ഥമാക്കി തീർക്കുന്നത്. ഈ കന്യമറിയാമും ആയിട്ടുള്ള ബന്ധം, അതിനെ കന്യമറിയാമിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സഭ ചില കാതലായ അടിസ്ഥാന തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഓർമ്മയിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത്, മനുഷ്യാവതാരത്തിന്റെ ആരംഭം, അതായത് ഇൻകാർണേഷൻ, ഗബ്രിയേൽ മാലാഖയുടെ വചനിപ്പോടുകൂടി കന്യക മറിയാമിൻ ആണ് അത് ഉരുവാക്കപ്പെട്ടത്, മനുഷ്യാവതാരത്തിന്റെ ആരംഭം. അപ്പൊ അതിന് നിദാനമായി തീർന്ന കന്യക മറിയാമിനെ നാം എത്രമാത്രം ബഹുമാനിക്കണം എന്നുള്ളത് നമ്മുടെ സഭ ആധികാരികമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് വിശുദ്ധ മറിയാം ദൈവവചനത്തെ സ്വീകരിച്ചപ്പോൾ ജഡധാരണ ഉണ്ടായതുപോലെ നന്മയുടെ ഉറവിടം ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്നത് ഒരാൾ ദൈവവചനം സ്വീകരിക്കുമ്പോഴാണ്. ദൈവവചനം വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെങ്കിൽ അത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ പലപ്പോഴും നമ്മൾ വിമുഖത കാണിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. വായിക്കാനൊന്നും ആർക്കും ബുദ്ധിമുട്ടില്ല, അത് ധ്യാനിക്കുകയും ചെയ്യും. പക്ഷെ അത് ജീവിതത്തിൽ അത് കൊണ്ടുവരുമ്പോഴാണ് മാതാവിനെ പോലെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത്. കന്യകമറിയാവിൽ ജഡധാരണം ചെയ്ത യേശു മെസ്സിയ നമ്മിലും ഉരുവാകണം. അത് ദൈവം നമ്മയെപ്പോൽ ഇങ്ങനെ ഇമ്മാനുവേൽ ആയിത്തീർന്ന അവസ്ഥയുണ്ടല്ലോ. ദൈവം ഗോഡ് വിത്ത്, ദൈവം നമ്മോട് കൂടെ ആയിത്തീരുന്ന ഒരവസ്ഥ ഓരോ ക്രിസ്തുമസിന് നമുക്കുണ്ടാകണം. അല്ല, ക്രിസ്മസ് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതുകൊണ്ട് മാത്രം ക്രിസ്മസ് ആചരണമാകുന്നില്ല. അത് എങ്ങനെ കന്യകമറിയാമിൽ ഉരുവായതുപോലെ തന്നെ ദൈവവചനം നമ്മിലൊക്കെയും കൈക്കൊണ്ട് അത് സ്വീകരിച്ച് അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കേണ്ടതാണ് എന്നുള്ള വലിയൊരു ഉപദേശം കൂടെ ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കണം. മൂന്നാമത് കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം എന്നുള്ള എലിസബത്തിന്റെ വന്ദനത്തരം അഭിവാദ്യം എല്ലാ പൗരസ്യ സഭകളുടെയും കൗമാപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊരു കൗമ ഈ ആറാം നൂറ്റാണ്ടിന് ശേഷം ആ വാസ്തവത്തിലെ ദൈവമാതാവിനെ സംബന്ധിച്ച് അത് വന്നിട്ടുള്ളത്. ഈ നിക്കാസന്തിനോസ് പോലീസ് വിശ്വാസ പ്രമാണം ഉണ്ടാകുമ്പോൾ നെസ്തോറിന്റെ വേദവിപരീതത്തിന് എതിരായി അത്താനാസിയോസും അതുപോലെ തന്നെ സെർവേറിയോസും ഒക്കെ വാദിച്ച് ആ ഒരു കാര്യം ദൈവമാതാവായ കന്യകമറിയാമിന് ശരീരയായി തീർന്ന മനുഷ്യനായി പിന്നെ ആ പബ്ലിക് മിനിസ്ട്രിയിലെ ഉണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ച് കഷ്ടാനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ഒരു മുഴുവൻ കാര്യം ദൈവ കർത്താവിനെ കുറിച്ച് പുത്രനമ്പുരാനെ കുറിച്ചുള്ള രണ്ടാം പാരഗ്രാഫും മൂന്നാമത്തെ പാരഗ്രാഫ് ദൈവമാതാവിനെ സംബന്ധിച്ചുള്ളതും ഒക്കെ ഉണ്ടാക്കിയെടുത്ത നമ്മെ പഠിപ്പിച്ച അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണമായിട്ട് ക്രോഡീകരിച്ച ആ സന്നഗതത്തിലെ പിതാക്കന്മാരുടെ മുമ്പിൽ നമുക്ക് വണങ്ങാം. വാസ്തവത്തില് അവരാ സത്യവിശ്വാസം നമ്മെ പഠിപ്പിച്ചവരാ. അതിന് വിപരീതമായിട്ട് നമുക്ക് ഒന്നും വിശ്വസിക്കാനോ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ സാധ്യമല്ല എന്ന് ഓർക്കണം. അങ്ങനെ ആ അഭിവാദ്യം എല്ലാ പൗരസ്ത്യ സഭകളും അടുക്കവുമായി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യമായിട്ട് അത് മനസ്സിലാക്കേണ്ടത്. നാലാമത് ക്രിസ്താവ് സൃഷ്ടിയുടെ ഭാഗമായത് വിശുദ്ധ മറിയാമിനുള്ള ജഡധാരണ മുഖാന്തരമാണ്. ക്രിസ്താവാൻ ദൈവത്തെ നമ്മൾ ദൈവനമയാ മുകളിൽ ഇരിക്കുന്ന അത്യുന്നതങ്ങളിലും മറവിലിരിക്കുന്ന കർത്താവ് ദൈവം എന്നുള്ള നല്ലൊരു ഒരു രീതി അങ്ങോട്ട് മാറിയിട്ട് ദൈവം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നു. പോലീസിയ എഫിസിലിയാന രണ്ടാം അധ്യായം പറയുന്നത് പോലെ അവൻ ദൈവമായിരിക്കെ ദൈവസാദൃശ്യം മുറുകെ പിടിക്കാതെ അവൻ താഴേക്ക് ഇറങ്ങി വന്ന് വേഷത്തിൽ മനുഷ്യനായി മനുഷ്യരുടെയിൽ വിളങ്ങി എന്ന് പറയുമ്പോൾ എത്രമാത്രം ദൈവം താഴെയോട്ട് ഇറങ്ങി വന്ന് നമ്മളെ ഇടയിൽ പാർത്തു നമ്മെ പോലെ ആയിത്തീർന്ന അവസ്ഥയിലേക്കാണ് ഇൻകാർനേഷൻ നമ്മെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സൃഷ്ടാവാൻ ദൈവം തമ്പുരാൻ സൃഷ്ടിയുടെ സൃഷ്ടിയായ നാം ഓരോരുത്തരുടെ ഒരു ഭാഗമായി തീരുന്നത് ഈ കന്യകമറിയാം എന്നുള്ള ആളിനെ ദൈവം കൊണ്ട് പ്രസന്റ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ മാതാവിനെ ഇത്ര ശ്രേഷ്ഠയായിട്ട് നമ്മുടെ സഭ അംഗീകരിക്കുന്നതും ആ വിശുദ്ധയെ നമ്മുടെ മധ്യസ്ഥയായിട്ട് വെച്ചിരിക്കുന്നതെന്നും ഓർക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അഞ്ചാമത്, കന്യാമറിയാനുള്ള ബഹുമാനം കർത്താവിന്റെ മനുഷ്യാവതാരത്തോടുള്ള ബഹുമാനമാണ്. കന്യാമറിയാവട്ടെ, മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങൾ ഈ മനുഷ്യാവതാരത്തോട് ബന്ധപ്പെടുത്തി കന്യാമറിയാവിനെ നാം ബഹുമാനിക്കുന്നു, മാതൃകയായിട്ട് വയ്ക്കുന്നു, മധ്യസ്ഥയായിട്ട് വയ്ക്കുന്നു. അതുപോലെ എപ്പോഴും ഓർത്തഡോക്സ് സഭകൾ അല്ലെങ്കിൽ കിഴക്കൻ സഭകളൊക്കെയും രണ്ട് പേരുകൾ എപ്പോഴും കന്യാമറിയാവിനെ കുറിച്ച് കന്യകയായ ദൈവം, കന്യകമറിയ. രണ്ടാമത് ഭാഗ്യവതിയായ മറിയ, ദൈവമാതാവിനൊക്കെ ദൈവപ്രസവത്രി, ദൈവജനന ജന്നി എന്നൊക്കെയാണ് കന്യാമറിയാവിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഭാഗ്യവതിയായ മറിയ എന്ന് പറയുമ്പോൾ ഭാഗ്യവതി തുവോനിസോ എന്ന് പറയുന്ന സുറിയാനി പദമാണ് തുവോനിസോ. ആ ഒരു പദത്തിൽ നിന്ന് ഭാഗ്യവതി, അത് കന്യാമറിയാൻ ഭാഗ്യവതിയായി തീരുമ്പോൾ കന്യാമറിയാൻ അനുഭവിച്ച ക്ലേശങ്ങൾ കഷ്ടതകൾ അതൊക്കെ എത്രമാത്രമെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. മനുഷ്യാവതാരം മുതൽ കർത്താവിന്റെ ഉയർപ്പും അതിലെ ഉയർപ്പിന് മരണം വരെയും ഉള്ള അനുഭവവും അതിനുശേഷം കന്യാമറിയാവിൽ നിന്ന് ഉണ്ടായ ആ സന്തോഷത്തിന്റെ അനുഭവവും നമ്മൾ ഉണ്ടാകണം. അങ്ങനെ ഭാഗ്യവതിയായി തീർന്നവളാണ് കന്യാമറിയ. ഈ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ നമുക്ക് കഷ്ടതകൾ അല്ലെങ്കിൽ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. വേദനകളും രോഗങ്ങളും അപകടങ്ങളും അങ്ങനെ പല കാര്യങ്ങളാൽ നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അത് കഷ്ടതയാണ്, കുരിശാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും അതിലൊരു ഭാഗ്യാവസ്ഥ ദൈവം തമ്പുരാൻ നമുക്ക് തരുന്നെന്ന് ഓർക്കണം. ആ ദൈവത്തിൽ പരിപൂർണമായ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ കന്യാമറിയാവിനെ പോലെ കർത്താവിന്റെ ദാസി അല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ എന്ന് പറയുവാൻ നമുക്ക് കഴിയുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ 10 മിനിറ്റ് സമയം നിങ്ങളോടൊപ്പം കഴിയുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി കൃത്യമായ സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏറ്റവും വന്ദ്യനായ യവനാൻ മുളമൂട്ടി കോറപ്പിസ്കോപ്പാച്ചൻ ഇന്ന് പ്രഭാതത്തിൽ നൽകിയ സന്ദേശം ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ നിശ്ചയമായും സ്ഥാനം പിടിക്കും എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വച്ഛമായ ഒരു അവതരണ രീതിയിലൂടെ, ഗാംഭീര്യമായ ശബ്ദത്തിലൂടെ, കേട്ട് പരിചയമുള്ളൊരു വിഷയത്തെ അച്ഛന്റെ തനതായ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ അമ്മയുടെ വാക്കിന്റെ അർത്ഥത്തിൽ തുടങ്ങി അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായ 5 പ്രധാനപ്പെട്ട സംഭവങ്ങളെ ക്രോഡീകരിച്ചും ഏറ്റവും ഒടുവിൽ പൗരസ്ത്യ സഭകൾ അമ്മയെ വിശേഷിപ്പിക്കുന്ന 2 വാക്കുകൾ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അച്ഛൻ തന്റെ പ്രസംഗം പൂർത്തീകരിക്കുകയായിരുന്നു. കന്യകമറിയാം, ഭാഗ്യവതിയായ മറിയ, ഈ 2 വാക്കുകളാണ് അവസാനം പൂർത്തീകരിക്കപ്പെട്ട സമയത്ത് നമ്മളോട് ഉച്ചരിച്ചത്. മറിയം എന്ന വാക്ക് ഏറെ സന്തോഷത്തോടെ നമ്മൾ കുഞ്ഞുങ്ങൾക്കിടാറുണ്ട്. നമ്മളിൽ പലരും സ്ത്രീകളുടെ വിഭാഗത്തിൽ മറിയം എന്നറിയപ്പെടുന്ന ധാരാളം പേര് നമ്മുടെ പരിചിത വലയത്തിലുണ്ട്. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം അച്ഛൻ കൃത്യമായി പരിചയപ്പെടുത്തി. ഗ്രീക്ക് ഭാഷയിലും അറബ് ഭാഷയിലും അറാമ്യ ഭാഷയിലും ഒക്കെ ഈ വാക്കിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒരു വാക്ക് അച്ഛൻ പരിചയപ്പെടുത്തി, കൈപ്പിന്റെ അനുഭവം മാറ. ഈ മാറായെ മധുരമാക്കിയ ഒരു സംഭവം വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ അത് കാലഘട്ടത്തിലൂടെ എല്ലാ മനുഷ്യർക്കും അനുഭവവേദ്യമാക്കി തീർക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത പുണ്യവതിയുടെ പേരാണ് മറിയം. നമ്മളിന്ന് കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ അർത്ഥം ആദ്യമേ നോക്കി വെക്കും. അർത്ഥം പണ്ടൊക്കെ അതിനെക്കുറിച്ച് ചില പുസ്തകങ്ങളിൽ, പ്രത്യേകിച്ച് പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊക്കെ വായിച്ചത് ഏതെങ്കിലും മത ജ്ഞാന പുസ്തകങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന പേരുകളാണ് പണ്ട് ഇഷ്ടപ്പെടുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ നോക്കുന്നത് 2 അക്ഷരമോ 3 അക്ഷരമോ ഉണ്ടെങ്കിലും ഗൂഗിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അർത്ഥം അതിനുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ വിശ്വാസ പ്രകാരം ഏത് ഭാഷയിലെ ഏത് വാക്കുകളും കുഞ്ഞുങ്ങൾക്കിടാനും ശ്രദ്ധിക്കാറുണ്ട്. അതിലൂടെ നമ്മൾ ഒരു വലിയ വിശുദ്ധിയുടെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ അമ്മ സ്വന്തം വാക്കിന്റെ അർത്ഥം കൈപ്പാണെങ്കിലും ജീവിതത്തെ വാക്കിലൂടെ അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെ മധുരമാക്കി തീർത്തവളാണ്. നമ്മളും സ്വയമായി ചിന്തിക്കുക, നമ്മുടെ പേരിൽ മാത്രമാണോ മധുരമുള്ളത്, അതോ സ്വഭാവത്തിലും നമ്മുടെ ജീവിത കാര്യങ്ങളിലും മറ്റുള്ളവരെ മാധുര്യത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് നയിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിന് ചേരുന്ന 5 കാര്യങ്ങളാണ് പ്രിയപ്പെട്ട അച്ഛൻ വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട അച്ഛൻ ഒരു സന്ദർശന പര്യടനത്തിലാണ് മകനോടൊപ്പം ന്യൂയോർക്കിൽ അല്പസമയം ചെലവഴിക്കുവാൻ വന്നതാണ്. കഴിഞ്ഞ ആഴ്ച ഹ്യൂസ്റ്റണിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡാളസിലാണെന്നറിയാമെങ്കിലും തിരക്കിനിടയിലും പ്രത്യേകിച്ച് ആദ്യം ഉപയോഗിച്ച അവരോടത്രയും സംബോധന ചെയ്ത വാക്കുകൾ മാത്രം കേട്ടാൽ മതിയാകും അച്ഛന്റെ വിനയം നമ്മളിൽ നിന്നൊക്കെ എത്രയോ വലുതാണെന്ന്. അതോടൊപ്പം തന്നെ ഈ ഒരു കൊച്ചു കാര്യത്തിനും ക്ഷമാപണം നടത്തിക്കൊണ്ട് ആരംഭം കുറിക്കണമെങ്കിൽ അച്ഛന്റെ ഹൃദയവിശാലത നമുക്ക് പരിചയപ്പെടാനുള്ള ഒരു അവസരം കൂടിയാണ്. അച്ഛനെയും അച്ഛന്റെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്റ്റാർ ഓഫ് ദി സീ എന്ന വാക്കും കൈപ്പ് മാറായുടെ അനുഭവം ഒക്കെ മാറി ദൈവത്തമ്പുരാന്റെ അനുഗ്രഹിക്കപ്പെട്ട മധുരമുള്ള വ്യക്തിത്വങ്ങളായി നമ്മളൊക്കെ തീരുവാൻ ഈ നോമ്പുകാലം നമ്മൾക്കിടയാകട്ടെ. ശേഷിക്കുന്ന നോമ്പുകാലവും ഭംഗിയായിട്ട് അനുഷ്ഠിപ്പാൻ ദൈവം എല്ലാവർക്കും ശക്തി തരട്ടെ. പ്രിയപ്പെട്ട അച്ഛനോടുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്ക് പൂർണ്ണമാക്കും.
താങ്ക് യു അച്ഛാ. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള സമയമാണ്. നമ്മൾ സാധാരണ ഓർക്കാറുള്ള പേരുകളൊക്കെ നമുക്ക് ഓർക്കാം. ജോൺസൺ, ആഴൻ, സാറാമ, വർഗീസ്, ബീന, സൂസമ്മ, ഷെറിൻ, സൂസൻ തോമസ്, റൈച്ചൽ സ്കറിയ, ഫാദർ ജോർജ് കോശി, ജിമ്മി, സാറാമ, ആലിസ് ജോസഫ്, മോളി, സേറ, ടോബി, സജി ആൻഡ് റഹാൻ, ജോയൽ, ജോയൽ ജോജി, മാത്യു, ഫാൻസി, ലളിത, തമ്പി, ലോറൻ, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് ഇപ്പോഴ ഒന്നി അറമ്പാച്ചന് പ്രാർത്ഥനയ്ക്ക് നിറം നൽകുന്നതായിരിക്കും. ചോദ്യ സെക്കൻഡ് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ. നമുക്കറിയാം, നമ്മളൊക്കെ ഈ ഭദ്രാസനത്തിലെ വളർച്ചയ്ക്ക് ഒരുപാട് ഒരുപാട് താങ്ങും താണലുമായി നിലനിന്ന നമ്മളൊക്കെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ഒന്നിയ കുഞ്ഞുമോനച്ചായൻ, എഡ്മണ്ടിലുള്ള കുഞ്ഞുമോനച്ചായൻ ജോൺ ജോർജ്. അദ്ദേഹം ഞങ്ങളെ കുഞ്ഞുമോനച്ചായൻ എന്ന് വിളിച്ച ആ ഒരു പരിചയമാണ് എപ്പോഴും. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സ്വപ്നം കാണുകയും എപ്പോഴും നല്ല ആശയങ്ങളെ ഇത്ര സഭയെ സ്നേഹിച്ച ഒരു വ്യക്തികൾ വളരെ കുറവാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന കാറുകൾക്ക് പോലും മലങ്കര ഓർത്തഡോക്സ് എന്നാണ് 2 കാറുകളുടെ പേര്. അത്തരം രീതിയിൽ അങ്ങനെ പോലും സഭയെ സ്നേഹിച്ച് ഒരു വലിയൊരു മനുഷ്യ വ്യക്തിത്വമാണ് നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നിങ്ങൾക്കറിയാം, 1.5 വർഷം മുമ്പ് അദ്ദേഹം ഇങ്ങനെ വീണ് ഇങ്ങനെ ചികിത്സയിലായിരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ, പക്ഷേ ആ വീഴ്ചയിൽ തന്നെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലായിരുന്നു അദ്ദേഹം. എങ്കിലും കുറച്ചു നാൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്ന അവസ്ഥയിലേക്ക് വന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് പ്രിയപ്പെട്ട കുഞ്ഞുമോനച്ചായൻ യാത്രയായി. പക്ഷെ അദ്ദേഹത്തിന്റെ തിരോധാനം സഭയ്ക്ക് തന്നെ, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന് വലിയൊരു നഷ്ടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സഭയും സഭാപിതാക്കന്മാരെയും വൈദികരെയും ഒക്കെ ഹൃദയത്തിൽ ഹൃദയപൂർവ്വം സ്നേഹിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ. ഒരു നിമിഷം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ശിരസ് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശരണത്താലേ നിൻ കൃപയിൽ
മരണമടഞ്ഞു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി ആദ്യ മുതൽ
ബാറക്കുമോ.
ശിവാധിപതിയും കാരുണ്യവാനും മനുഷ്യരെ സ്നേഹിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, പുതിയ പ്രഭാതത്തിനായി നിങ്ങളെ സ്തുതിക്കുന്നു. അനേകർ ഈ പ്രഭാതം കാണാതെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന ഈ സമയത്ത് ഒരിക്കൽ കൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ വരുവാനും പ്രശ്നങ്ങൾ കേൾക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം സ്വയം പരിശോധിച്ചു നോക്കുവാനും ആ മാതാവിനെ പോലെ നിന്നെ വഹിക്കുവാനും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള മനസ്സ് ധൈര്യം കൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ നല്ല ആവശ്യങ്ങൾ നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം തക്ക സമയത്ത് നീ ഞങ്ങൾക്ക് സ്വർഗീയ പിതാവ് ചൊരിഞ്ഞു നൽകുന്നു. ദൈവമായ കർത്താവേ, എന്റെ അനുഗ്രഹങ്ങളും കരുണയും ഒക്കെയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അഹങ്കരിക്കുവാനോ നെഗളിക്കുവാനോ ഞങ്ങളെ ഇടയാക്കാതെ വിശ്വസ്തയോടെ അവിടെ നിന്ന് നൽകിയിരിക്കുന്ന കൽപ്പനകളെല്ലാം ആചരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, ക്രൈസ്തവ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മീകമായി വളരുവാൻ, മറ്റുള്ളവരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ, പ്രത്യേകിച്ച് ഈ നോയമ്പ് ദിവസങ്ങളിൽ വിശുദ്ധിയോടെ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവരെ ക്ഷമിക്കുവാനും കരുതുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതവും ഞങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും നീ അറിയുന്നു. അതിലൊക്കെയും ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. ഞങ്ങൾ തളർന്ന് താഴ്വീഴുമ്പോൾ ഞങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ ദൈവമേ, ഞങ്ങൾക്ക് നീ സഹായമായി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ. ദൈവമായ കർത്താവേ, ദാമ്പത്യ ജീവിതം നയിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമേ, പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും അവരെ നീ സഹായിക്കണമേ. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വീണ്ടും ആരംഭിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ സഹായിക്കണമേ. ദൈവമേ, നല്ല കൂട്ടുകാരെ അവർക്ക് നീ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള ജ്ഞാനം അവർക്ക് നീ പകർന്നു കൊടുക്കണമേ. പഠിക്കാനുള്ള എല്ലാ കഴിവും ശക്തിയും ബുദ്ധിയും അവിടെ നീ പ്രദാനം ചെയ്യണമേ. ദൈവമായ കർത്താവേ, പരിശുദ്ധ സഭയെയും എല്ലാ പിതാക്കന്മാരെയും അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾ ദൈവമായ കർത്താവെ എല്ലാം ഭംഗിയോടെ നയിക്കുവാൻ സഹായിക്കണമേ. അതിനുവേണ്ടി അല്പമായോ അധികമായോ സഹായിക്കുന്നവരെയും അധ്വാനിക്കുന്നവരെയും ഒക്കെയും അവരെ നീ അനുഗ്രഹിക്കണമേ. അനേകർക്ക് ഒരു മാതൃക സഭയായി മാതൃകയോടെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ മായാമോഹങ്ങളിലൊന്നും ഏർപ്പെടാതെ ആ മാതാവിനെ പോലെ നിന്നെ അനുഗമിച്ചുകൊണ്ട് എന്നെ വഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് കയ്പുനീര് മാറ്റി സ്വാദിഷ്ടമായ നല്ല രുചികരമായ വീഞ്ഞ് അവർക്ക് കൊടുക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രകാശം പകർന്നു കൊടുക്കുന്ന ആ ഒരു തീ ഞങ്ങളുടെ ഉള്ളിൽ കത്തിജ്വലിക്കുവാനും സഹായിക്കണമേ. ദൈവമായ കർത്താവേ, രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലും ഭവനങ്ങളിലും വേദനകളൊക്കെ അനുഭവിക്കുന്നവരെ ശക്തീകരിക്കണമേ. വേദനകളൊക്കെയും അനുഭവിക്കുവാൻ അവരെ ശക്തീകരിക്കണമേ. കഴിക്കുന്ന മാർഗങ്ങളിലെല്ലാം പ്രവർത്തിക്കണമേ. ദൈവമായ കർത്താവെ, പ്രത്യേകിച്ച് വേർപാടിലും ദുഃഖത്തിലുമായിരിക്കുന്ന കുടുംബത്തെ അവർക്ക് കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. അവരെ നീ ആശ്വസിപ്പിക്കണമേ. ആ പിതാവ് നൽകിയിരിക്കുന്ന മാതൃകയൊക്കെ കണ്ടുകൊണ്ട് ജീവിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും പരിശുദ്ധ സഭയെയും സ്നേഹിക്കുവാനും ആ മക്കളെ പ്രാപ്തരാക്കണമേ. ഇനി നടക്കാനിരിക്കുന്ന ശുശ്രൂഷകളെ എല്ലാം ഭംഗിയോടെ തീരുവാൻ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ ചേർന്നിരിക്കുന്ന എല്ലാ മക്കളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾ നീ അറിയുന്നു. ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും ഈ ഭദ്രാസനത്തെയും ഇതിനെ നയിക്കുന്ന പിതാവിനെയും എല്ലാ പുരോഹിതന്മാരെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാ ദേവാലയങ്ങളെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവരുടെ കയ്യിൽ പ്രമേൽപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, നിന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. യാത്ര ചെയ്യുന്നവരെ കാത്തു പരിപാലിക്കണമേ. താവൻ മാലാകുമാരുടെ സംരക്ഷണത്തിൽ യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തു പരിപാലിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ ഇമ്പമുള്ള പരുദീസെ പാർപ്പിക്കണമേ. പരിശുദ്ധ മാതാവിന്റെയും ഇന്ത്യയുടെ കാവൽ പിതാവായ മോർത്തോമാ സ്ലീഹായുടെയും എല്ലാ ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും തന്നെ. ഓരാനേശു മിശിഹാനന്റെ കരുണവാതിൽ ഞങ്ങളുടെ നേരെ നീ അടക്കരുതേ.
എന്ന് പറയുന്നു, ഞങ്ങളോട് കരുണയുണ്ടാവണമേ. കർത്താവേ, നിന്റെ മരണത്താകെ മരണം മായപ്പെടുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ മക്കളുടെ കൊണ്ടു ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആശീർവാദം പറഞ്ഞാട്ട് സർദിസ്കോപ്പാച്ച്.
ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാ, നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആത്മീയമായ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങളെ ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാ നിങ്ങൾ വാങ്ങിപ്പോ ദാസരുടെ ആത്മാക്കളെയും പുണ്യപ്പെടുത്തട്ടെ. പിതാവും പുത്രനും വൈശ്വഹായും ആയുള്ളവയെ ബലഹീനവും കുറ്റം നിറഞ്ഞിരിക്കുന്ന നമസ്കാരങ്ങളും ശുശ്രൂഷകളും നിന്നെ ഉന്നതമായ സിംഹാസന മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകട്ടെ. സ്നേഹവും ഏകജാതനായ പുത്രനെ അവിടുത്തെ കൃപയും പരിശുദ്ധമേ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരുടെ മേലും ഈ ഭദ്രാസനം നയിക്കുന്ന അഭിമന്യാ തിരുമേനിയുടെ മേലും പിതാക്കന്മാരുടെ മേലും എല്ലാ ശുശ്രൂഷകളുടെ മേലും വൈദിക ശുശ്രൂഷകളുടെ മേലും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ വിശ്വാസികളുടെ മേലും സംബന്ധിക്കാൻ സാധിക്കാതെ പോയ എല്ലാവരുടെ മേലും വാങ്ങിപ്പോയ ദാസരുടെ ആത്മാക്കൾ മേലും ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴെപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.
ധന്യവാദം. ശുശ്രൂഷകൾ സംബന്ധിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് വന്നിയ യവനാൻ മുളമ്പൊട്ടിൽ കോർപ്പസ് പാച്ചനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. അച്ഛന്റെ അരമനയിലുള്ള അമേരിക്കയിലെ തുടർന്നുള്ള താമസവും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ യാത്രയൊക്കെ എല്ലാം അനുഗ്രഹമായി തീരുവാൻ തക്ക ഓണം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വന്നു ചേർന്ന എല്ലാ വൈദിക ശ്രേഷ്ഠോടും, പ്രത്യേകിച്ച് വന്നിയ മാമനച്ചൻ, വന്നിയ പ്രകാശൻ, വന്നിയ സക്കറി അറമ്പാച്ചൻ, തമ്പാനച്ചൻ, എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു സംബന്ധിക്കുന്ന എല്ലാവരെയും വീണ്ടും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച കുഞ്ഞമ്മ ആന്റി, അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റന്റ് ചുമതലപ്പെട്ട മനോജ്, അല്പമേ അധികമായോ സഹായിക്കുകയും സഹകരിക്കുകയും നൃത്തം ചെയ്യുന്ന എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.